ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ജീസസ് എൻകൗണ്ടർ കൂട്ടായ്മയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവിന്റെ പീഡാനുഭവത്തെ ഏറ്റവും ധ്യാനാത്മകമായി സ്വീകരിക്കാൻ ദൈവം തന്നിരിക്കുന്ന അസുലഭമായ ഈ സന്ദർഭത്തെ ഏറ്റവും അനുഗ്രഹത്തോടെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ശുശ്രൂഷകളെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ഒരാഴ്ച നന്നായി നമുക്ക് ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ ജീവിക്കാൻ ആവശ്യമായ കൃപകൾ കർത്താവിനോട് യാചിക്കുകയും ചെയ്യാം. കാരുണ്യവാനായ കർത്താവേ, ഇന്നത്തെ ജീസസ് എൻകൗണ്ടറിന്റെ ഈ മണിക്കൂറിനെ അവിടുത്തെ കരങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാനവും അനുഗ്രഹവുമാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ ഇടയാക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുത്തെ പദ്ധതിയിലാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്, അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമേ, ഓരോ ആഴ്ചയും സാധിക്കുന്നിടത്തോളം മുടങ്ങാതെ ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ അവിടുന്ന് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. 2024 ഈശോയുടെ പീഡാനുഭവ വാരത്തിൽ ദൈവമേ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കർത്താവിന്റെ സ്നേഹം ഞങ്ങളിൽ ആഴപ്പെടണമേ. ഈശോയെ, ഞങ്ങൾ നാമമാത്രമായി അങ്ങയുടെ നാമത്തിൽ ജീവിക്കുന്ന ആളുകളായി പേരിന് മാത്രം മാറാതെ കർത്താവെ, അങ്ങയുടെ സ്നേഹവും കരുണയും അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തന്ന കൃപയും എല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും കുറവുകളും ക്ഷമിക്കണമേ. വാക്കിലും വിചാരത്തിനും പ്രവൃത്തിയിലും ഉപേക്ഷയിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരണം. ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരുടെ മേലും അങ്ങയുടെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും യേശുവിന് മാത്രം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒത്തിരി സന്തോഷം നിങ്ങളെ വീണ്ടും കാണാൻ ദൈവം അനുവദിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് ഒരുക്കമായിട്ട് ഞാൻ ചില ചിന്തകൾ പങ്കുവെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ടെസ്റ്റിമണികളിലേക്ക് കടക്കാം, സാക്ഷ്യത്തിലേക്ക് അതിനുശേഷം കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലയിടങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാം ആരോഗ്യത്തിലും ആയുസ്സിലും കാത്തു സൂക്ഷിക്കുന്നതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വഴിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രകടമായ യേശുവിൻ്റെ പ്രകടമായ സ്നേഹം അനുഭവിക്കാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. എപ്പോഴും നിങ്ങൾ ഈ ജീസസ് എൻകൗണ്ടറിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇതൊരു ഒരു കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നിടത്തോളം ഈ ജീസസ് എൻകൗണ്ടർ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ നിങ്ങൾ വീഡിയോ നിങ്ങൾ പല സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓൺ ചെയ്യാത്തത്. ചിലർ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവും. വീഡിയോ ഓൺ ചെയ്ത് വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ എപ്പോഴും കാണുന്ന മുഖങ്ങൾ എപ്പോഴും കണ്ടാൽ അത് നമ്മുടെ പറഞ്ഞ പോലെ ഒരു കുടുംബവും ഒരു കൂട്ടായ്മയാവുമ്പോൾ നമുക്ക് പരസ്പരം കാണാനും അറിയാനും പറ്റും. പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ചിലപ്പോൾ അത് തിരിച്ചറിയാൻ സഹായിക്കും, നമ്മുടെ കൂട്ടായ്മയിൽപ്പെട്ട ആളുകളാണ് എന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി അൺനോൺ ആയിട്ടിരുന്നാൽ ഉള്ള ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പരിചയപ്പെടാനുള്ള സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറ്റുന്നിടത്തോളം വീഡിയോകൾ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അതൊരു മാത്രമല്ല, നമ്മളിങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് സജീവമായിട്ട് പൂർണ്ണമായിട്ട് സംബന്ധിക്കാനുള്ള, വീഡിയോ ഓൺ ചെയ്യാതിരുന്നാൽ അതിനിടയ്ക്ക് പല കാര്യങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ജോലിയോ മറ്റോ തിരക്കോ ഇടയിലാണ് നിങ്ങൾ കൂടുന്നതെങ്കിൽ ഓക്കെ, അത് സാരമില്ല. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് തന്നെ നിങ്ങൾ ഇതിൽ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു ഫുൾ പാർട്ടിസിപ്പേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കും, കുറച്ചുകൂടെ ഗൗരവം നമ്മൾ ഈ ഒരു ശുശ്രൂഷയ്ക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ സാധിക്കുന്നിടത്തോളം നിങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കണം. മുടങ്ങാതെ പങ്കെടുക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, ഇതൊരു പരിശീലനം കൂടിയാണ്. അപ്പോൾ ഓരോ ആഴ്ചയും ആത്മാവിൻ്റെ പ്രേരണയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പിന്നീട് ഒരിക്കലും ചിലപ്പോൾ ആവർത്തിക്കണമെന്നില്ല. അതുപോലെ തന്നെ ചില പ്രത്യേകമായ സവിശേഷമായ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നിടത്തോളം മുടങ്ങാതെ പങ്കെടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. അതാണ് എനിക്ക് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ പീഡാനുഭവ വാരത്തിലാണ്. ഈ ഒരു ആഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആഴ്ച ഒരുപാട് ദൈവകൃപകൾ ഭൂമിയുടെ മേൽ സൗജന്യമായും സമൃദ്ധമായും, ഞാൻ രണ്ട് വാക്കുകൾ ബോധപൂർവമാണ് ഉപയോഗിച്ചത്, സൗജന്യമായും സമൃദ്ധമായും, അതായത് ഫ്രീ ആയും അബണ്ടൻ്റായും, ഫ്രീ ആയും അബണ്ടൻ്റായും ദൈവത്തിൻ്റെ ഗ്രേസ് ഈ ഭൂമിയുടെ മേൽ വർഷിക്കപ്പെടുന്ന ഒരു സമയമാണിത്. അതിൻ്റെ കാരണം ഈശോയുടെ പീഡാനുഭവം ഈ ലോകത്തിന് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അപ്പോൾ യേശു പീഡ സഹിച്ച ഈ ആഴ്ച ആ ഒരാഴ്ചയ്ക്ക് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി സ്വർഗവും ഭൂമിയും ഒരുക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടിയാണ് നൂറ്റാണ്ടുകളായി ദൈവം ഒരു ജനതയെ ഒരുക്കിയെടുത്തത്. ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടിയാണ്. ഞാനൊരു സാമ്പിളായിട്ട് ഒരു ഗ്ലിംസ്, ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഗൗരവം പിടികിട്ടാൻ ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ നോട്ട് തരാം. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, 400 വർഷം ഈജിപ്തിലെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനത കഴിഞ്ഞത് എന്തിനായിരുന്നു എന്ന്? നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അപ്പാരൻ്റായി പ്രകടമായി നമുക്ക് ഒരു കാരണവും അതിൻ്റെ പിന്നിൽ കാണാൻ പറ്റുന്നില്ല. അബ്രഹാമിൻ്റെ മക്കളായിരുന്ന, അബ്രഹാമിൻ്റെ മകനായിരുന്ന ഇസഹാക്കിൻ്റെ മകനായിരുന്ന യാക്കൂബിൻ്റെ, യാക്കൂബും 12 മക്കളും ഈജിപ്തിൽ പോയി അവിടെ ജീവിച്ച്, യാക്കൂബിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ യാക്കൂബിൻ്റെ തലമുറക്കാർ 400 വർഷം, 400 വർഷം കൊടിയ നരകയാതനകളും പീഡാനുഭവങ്ങളും അനുഭവിച്ച് എന്തിനാണ് ദൈവം അവരെ ഈ നരകയാതനയ്ക്ക് വിട്ടുകൊടുത്തത്? പ്രത്യേകിച്ച് ആ കാലഘട്ടത്തെക്കുറിച്ച് ബൈബിള് പഠിക്കുന്നവർ പറയുന്നത് നിശബ്ദതയുടെ കാലഘട്ടം എന്നാണ്, ദ പീരിയഡ് ഓഫ് സൈലൻസ് എന്നാണ്. ദൈവം നിശബ്ദനായ സമയം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ടോട്ടലി ആസ് ഇഫ് ഗോഡ് ഹാസ് റിജക്റ്റഡ് ഹിസ് പീപ്പിൾ, ആസ് ഇഫ് ഗോഡ് ഹാസ് അബാൻഡൻഡ് ദം, ആസ് ഇഫ് ഗോഡ് ഈസ് നോട്ട് ലിസണിങ് ടു ദ ക്രൈസ്. അവരുടെ വിലാപത്തിനോ കണ്ണുനീരിനോ ദൈവം ചെവി കൊടുക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധം, ദൈവം അവരെ പരിപൂർണമായി പരിത്യജിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന വിധം, ഈ 400 വർഷങ്ങൾ തികച്ചും തീർത്തും അവർ ഉപേക്ഷിക്കപ്പെട്ടൊരു കാലമായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനായിരുന്നു ദൈവം അവരെ അങ്ങനെ വിട്ടുകളഞ്ഞത് എന്ന്? അതിന് ബൈബിളിൽ ഒരു കാരണവും പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ അവർ ആ പീഡനം അനുഭവിക്കേണ്ടി വന്നതെന്ന്. ഉദാഹരണത്തിന് ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയതിൻ്റെ കാരണം ബൈബിൾ പറയുന്നുണ്ട്, 7 കാരണങ്ങൾ പറയുന്നുണ്ട്. അസീറിയക്കാർ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചതിൻ്റെ കാരണം ബൈബിൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ ആക്രമണം, മക്കബായ വിപ്ലവമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ കാരണം ബൈബിൾ പറയുന്നുണ്ട്. എന്നാൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ജനത കഴിഞ്ഞതിൻ്റെ കാരണം ബൈബിൾ പറയുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വെളിപ്പെട്ടു വന്ന ഒരു ഉത്തരം ഇങ്ങനെയാണ്. അതായത് ദൈവം ഒരു ജനതയെ, ആ ജനതയുടെ ബ്ലഡ് ലൈനിനെ, ആ ജനതയുടെ ജനറ്റിക്കൽ പാറ്റേണിനെ രൂപപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ഇന്ന് ഇപ്പോൾ 2024 നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2000, അതായത് ഈശോ 29 AD ഈശോ മരിക്കുന്നത്. നമ്മൾ 33 എന്ന് വിചാരിക്കുന്ന ആ കാലഗണന തെറ്റാണ്. 29 AD ഈശോ ജനിച്ചത് BC 4 നൂറ്റാണ്ടിലാണെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അത് 1 AD അത് ടൈം കണക്ക് കൂട്ടിയതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ BC 4 ഈശോ ജനിച്ചത്. അപ്പോൾ ഏകദേശം ഈശോയുടെ മരണം 29 AD അപ്പോൾ ഈ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ പുറകോട്ട് നോക്കിയാൽ ഏതാണ്ട് 2005 വർഷങ്ങൾക്ക് മുമ്പ് യേശു കുരിശിൽ മരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുരിശിൽ ഈശോ സഹിച്ച പീഡാനുഭവം നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതത്തിലോ ഒരു മനുഷ്യൻ സഹിച്ചതിനേക്കാളും, ഭൂമിയിൽ ഇന്ന് വരെ ആര് സഹിച്ചതിനേക്കാളും ഏറ്റവും നരകയാതനയാണ് യേശു അനുഭവിച്ചത്. നമുക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കാൻ പലപ്പോഴും പറ്റില്ല. ഇപ്പം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കാല് ഒന്ന് തട്ടി മുറിഞ്ഞു. അപ്പോൾ മുറിഞ്ഞു കഴിഞ്ഞ് അത് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്കത് വലിയ വേദനയാണ്, ചെറിയ മുറിവാണ്, പക്ഷെ അത് തൊടുമ്പോൾ പോലും വേദനയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഓർക്കുകയായിരുന്നു, ഒരു വിരൽ മുറിഞ്ഞതിൻ്റെ വേദന ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഒരു വിരൽ മുറിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ശരിക്കും ഒരു വിരൽ മുറിഞ്ഞത് പോലും വല്ലാതെ നമുക്കൊരു വേദന സമ്മാനിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശിരസ് മുതൽ പാദം വരെ യേശു മുറിവേറ്റ് തകർന്ന് പീഡിപ്പിക്കപ്പെട്ട് ഈശോ സഹിച്ച നരകയാതന, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ആ നരകയാതന ഒരിക്കലും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും ഇൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് ആരാണ്? ഒരു മനുഷ്യനാണ് ഇത് സഹിക്കുന്നത്. ആ മനുഷ്യൻ ഇത് സഹിക്കാൻ ലോകം മുഴുവനും വേണ്ടി, ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായി ദൈവം മനുഷ്യനായി മാറി. ആ മനുഷ്യൻ യഥാർത്ഥ മനുഷ്യത്വത്തിൽ ഒരു മനുഷ്യനെ പോലെ ഇത് മുഴുവൻ സഹിക്കുമ്പോൾ അവൻ ഇത് സഹിക്കാനുള്ള ഒരു സഹന ശക്തി ഉള്ള ആളായിരിക്കണം. അപ്പോൾ യേശു എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സഹനം ഏറ്റെടുത്ത ഒരു വ്യക്തി ജനിച്ച ഒരു ജനറേഷൻ ലൈനാണിത്. ആ ജനറേഷൻ ലൈനെ രൂപപ്പെടുത്താൻ ദൈവമായ കർത്താവ് ആ ജനതയെ ലോകത്തെ ഏറ്റവും വലിയ വേദനകളിലൂടെ കടത്തിവിട്ടു. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, അതായത് നിങ്ങളുടെ അപ്പൻ നന്നായിട്ട് സഹിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലി സഹനശേഷി ഉണ്ടാവും. നിങ്ങളുടെ വല്യപ്പൻ നന്നായിട്ട് സഹിച്ച ഒരാളാണെങ്കിൽ ആ ബ്ലഡ് ലൈനിൽ സഹിക്കാനുള്ളൊരു ശക്തി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നൂറ്റാണ്ടുകളായി ഈ ജനത ശരിക്കും വലിയ, ഒരു ലോകത്ത് ഒരു ജനതയും കടന്നുപോയിട്ടില്ലാത്ത അത്രയും വലിയ നരകയാതനകളിലൂടെ കടന്നുപോയത്. ഞാൻ വിചാരിക്കുകയാണ് അതിൽ നിന്ന് ആ ലൈനിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന യേശു എന്ന് പറയുന്ന ദൈവപുത്രൻ ഏറ്റവും വലിയ സഹനം ഏറ്റെടുക്കാൻ വേണ്ടി യേശുവിനെ ഒരുക്കാനാണ് ഈ ജനത ഇത്രയും വലിയ സഹനത്തിലൂടെ കടന്നുപോയതെന്നാണ് എൻ്റെ ഒരു 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 കാഴ്ചപ്പാട്. ഞാൻ പറയാൻ വന്നത്, ഈ ഒരാഴ്ച, അതായത് ഇപ്പോൾ ഓശാന മുതൽ ദുഃഖവള്ളി വരെയുള്ള ഈ ഒരാഴ്ച കർത്താവ് ഈശോമിശിഹ സഹിച്ച പീഡാനുഭവങ്ങൾ, കർത്താവ് ഈശോമിശിഹ സഹിച്ച ആ പീഡാനുഭവങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തെ മുഴുവൻ ദൈവം ഇത്രയും കാലം ഒരുക്കിയത്. അപ്പൊ ഈ സ്വർഗം കാത്തിരുന്നത് ഈ ഒരു ഒരു ആഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ഭൂമി കാത്തിരുന്നത് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഒരു വർഷത്തിലെ കലണ്ടറിലെ ഒരു എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്ന ഒരു 7 ദിവസങ്ങൾ എന്നതിനപ്പുറത്ത് ഇതിന് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഇറ്റ് ഹാസ് എ പാരാമൗണ്ട് ഇമ്പോർട്ടൻസ്. ഒരു ഇറ്റ് ഹാസ് എന്താ പറയുന്നത്, ഒരു 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 ഇമ്മെഷറബിളായ ഒരു വാല്യൂ ഈ ദിവസങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യാം, ഈ ദിവസങ്ങളെ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുത്താൽ, ഞാൻ 2 വാക്കുകൾ പറഞ്ഞിരുന്നു, ഫ്രീ ആയിട്ടും അബണ്ടൻ്റ് ആയിട്ടും നമുക്ക് ഇഷ്ടം പോലെ ഗ്രേസ് കിട്ടും ഈ ഒരാഴ്ചത്തെ. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ഇടവകയിലുള്ള ആളുകളോട് ഞാൻ ഇതേക്കുറിച്ച് പറയുമ്പോൾ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങളൊരു 15 കൊല്ലം പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഗുണം ചെയ്യും ഈ ഒരാഴ്ച നന്നായി ചെലവഴിച്ചാൽ. സോ അതുകൊണ്ട് ഈ പീഡാനുഭവ വാരത്തെ, ഈ കൃപയുടെ ദിവസങ്ങളെ നിസാരമാക്കി കളയരുത്. അതിനെ സാധാരണ ദിവസങ്ങൾ പോലെ കണ്ട് കളയരുത്. അതാണ് എനിക്ക് നിങ്ങളെ ആദ്യം ഓർമ്മിപ്പിക്കാനുള്ളത്. മത്തായിയുടെ സുവിശേഷം 26:46 Matthew 26:40 Matthew 26:40 ബൈബിൾ ഇങ്ങനെ പറയുന്നു, കർത്താവ് പറയുകയാണ്, അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു, അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഈ ദിവസങ്ങളിലെല്ലാം ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റില്ലേ? അതുകൊണ്ട് നിങ്ങൾ പല ജോലി തിരക്കുകളിലായിരിക്കും, പകൽ സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ എൻഗേജഡ് ആയിരിക്കും, ചിലപ്പോൾ പഠിക്കാൻ പോവും, ജോലിക്ക് പോവും, അതൊക്കെ അതുപോലെ തന്നെ നടക്കട്ടെ. പക്ഷേ യു ഫൈൻഡ് ഔട്ട് സം ടൈം, സ്പെൻഡ് സം വാല്യുബിൾ ടൈം വിത്ത് ദ ലോർഡ്, സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് ദ ലോർഡ്. കർത്താവിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുക, അത് പ്രാർത്ഥനകളിൽ പ്രാർത്ഥിച്ചായാലും അല്ലെങ്കിൽ പീഡാനുഭവത്തെ സംബന്ധിക്കുന്ന വചന വായനകൾ നടത്തിയിട്ടാണെങ്കിലും പുരുഷന്റെ വഴി നടത്തിയിട്ടാണെങ്കിലും യേശുവിന്റെ പീഡാനുഭവത്തെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടാണെങ്കിലും സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് ദ ലോർഡ്. അപ്പൊ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഇതിനകത്ത് നിങ്ങളൊരു ഉദാസീനത വരുത്തരുത്. നമ്മുടെ ജീസസ് എൻകൗണ്ടറിലെ എല്ലാ ആളുകളും ഈ ഒരാഴ്ച വളരെ ഗൗരവമായി യേശുവോട് ചേർന്ന സമയം ചെലവഴിക്കും. അപ്പോ സമയം ചെലവഴിക്കുമ്പോൾ ചെറുതും വലുതുമായ നിങ്ങളുടെ സഹനങ്ങളെ യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു മിഷനിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ കാറ്റക്കിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ, ഞാൻ എങ്ങനെയുണ്ട് ബ്രദറെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മറുപടി പറയുമായിരുന്നു, എൻ്റെ കാലിനും കൈക്കുമൊക്കെ വേദനയാണ്, പക്ഷേ അദ്ദേഹം പറയും എൻ്റെ ചെറിയ വേദനകളെ യേശുവിൻ്റെ വലിയ വേദനകളോട് ചേർത്ത് ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറയുക. അത് ഞങ്ങൾ തമാശയായിട്ട് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ എപ്പോഴും പറയുമായിരുന്നു, ബ്രദറിൻ്റെ ചെറിയ വേദനകളെ യേശുവിൻ്റെ വലിയ വേദനകളോട് ചേർത്ത് വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. എപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകം, എൻ്റെ ചെറിയ വേദനകളെ യേശുവിൻ്റെ വലിയ വേദനകളോട് ഞാൻ ചേർത്ത് വെക്കും. അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ നമുക്ക് നിങ്ങൾക്കിപ്പോ ഒത്തിരിയും പേര് എനിക്കറിയാവുന്ന കുറെ അധികം ആളുകൾ ഇതിനകത്തുണ്ട്, അറിയാത്തവരുണ്ട്, അറിയാവുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ട്. നമുക്ക് നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന കുറെ അധികം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ വേദനകളെ ഒരു ഒരു 10 കാര്യങ്ങളെ വെറുതെ ഒന്ന് കുറിച്ചു വെക്കുക. 10 കാര്യങ്ങൾ, അതായത് ഒത്തിരി പ്രയാസം തരുന്ന 10 കാര്യങ്ങൾ, ഒത്തിരി ആകുലത നിങ്ങളെ വല്ലാതെ ആങ്ഷ്യസ് ആക്കുന്ന, അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളെ വലിയ കൺസേൺഡ് ആക്കുന്ന കുറെ കാര്യങ്ങൾ. ഇനി അത് പാസ്റ്റിലെ മുറിവുകളാവാം, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാവാം, അതെന്താണെങ്കിലും നിങ്ങൾ ഒരു 10 കാര്യങ്ങളൊന്ന് കുറിച്ച് വെക്കുക. എന്നിട്ട് അത് ഈ ദിവസങ്ങളിൽ ഓരോന്നോരോന്ന് എടുത്ത് യേശുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് പിതാവിൻ്റെ കയ്യിലേക്ക്, പിതാവായ ദൈവത്തിന് കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുക. അത് നമുക്ക് വളരെ വളരെ, ഈസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വലിയ ദൈവകൃപകൾ ഉണ്ടാവും. വലിയ ദൈവകൃപ എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ സ്നേഹം കുറെ കൂടി ആഴത്തിൽ അനുഭവിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് എനിക്ക് ഈ പീഡാനുഭവത്തിൽ നിങ്ങൾ വളരെ വളരെ കരുതലോടുകൂടി ഈ ദിവസങ്ങളെ ചെലവഴിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ആഴ്ചത്തെ ടാസ്ക് വേറൊന്നുമല്ല, ഈശോയുടെ കൂടെ കുറച്ച് മണിക്കൂറുകൾ ധ്യാനപൂർവം ഉണർന്നിരിക്കുക, ഈശോയോട് പ്രാർത്ഥിക്കുക, പീഡാനുഭവ വായനകൾ നടത്തുക, പുരുഷന്റെ വഴികൾ നടത്തുക, അതുപോലെ തന്നെ നോമ്പിലെ പ്രാർത്ഥനകൾ, ഈ പീഡാനുഭവ വാരത്തിന്റെ പ്രത്യേക പ്രാർത്ഥനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചൊല്ലുക, പിന്നെ ഈശോയുടെ പീഡാനുഭവ രംഗങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ കൂടെ സമയം കുറച്ച് ചെലവഴിക്കാനായിട്ട് പരിശ്രമിക്കുക. അത് ആ ഒരു ക്വാളിറ്റി ടൈം യേശുവിനോട് ചേർന്ന് ചെലവഴിക്കാൻ പരിശ്രമിച്ചാൽ വലിയൊരു ദൈവകൃപയുണ്ടാവും. അത് കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ ഒരു അവസരമായിട്ട് മാറും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ ആഴ്ചത്തെ ടാസ്ക് അതാണ്, അത് ഗൗരവമായിട്ട് ചെയ്യുക. ഒന്ന് രണ്ട് കാര്യങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഒന്ന്, നിങ്ങൾക്ക് ആരോടെങ്കിലും ആർക്കെങ്കിലും യേശുവിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബൈബിൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ഈശോയെ പരിചയപ്പെടുത്താൻ, ഈശോയുടെ സ്നേഹം പരിചയപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ബൈബിൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പൊ അത് ചെയ്താൽ ഇപ്പൊ ഈശോയെ പരിചയപ്പെടുത്താനോ സംസാരിക്കാനോ ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു ബൈബിൾ തന്നാൽ നിങ്ങൾ വാങ്ങുമോ വായിക്കുമോ, അല്ലെ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഇതാണ്, നിങ്ങൾ വായിച്ചാൽ, ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞ് ഒരു ബൈബിൾ കൊടുത്താൽ അതൊരു നല്ല സുവിശേഷ വേലയാണ്. അത് പ്രത്യേകം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചാറ്റ് ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ആയി എഴുതി സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവ് കടന്നു വരും. നിങ്ങൾ വിഷമിപ്പിക്കുന്ന എന്ത് കാര്യം തന്നെയാണെങ്കിലും അതിൻ്റെ മേൽ ഈശോയുടെ കരുണയുണ്ടാവും. ഈ ആഴ്ചയിൽ പ്രത്യേകമായി കൃപ വർഷിക്കപ്പെടുന്ന സമയമാണ്, അത് മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ രോഗങ്ങളും തകർച്ചകളും കാലതാമസങ്ങളും വിഷമങ്ങളും ദൈവമേ, പഴയകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും മുറിവുകളും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും ഇപ്പോൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ഈശോയുടെ കാൽച്ചുവട്ടിലേക്ക് വെക്കുന്നു. കൃപ സമൃദ്ധമായി വലിയ ഒരു മഴ പോലെ പെയ്യുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് എങ്ങോട്ട് ചേർന്ന് മുന്നോട്ട് പോകാൻ ഈ മക്കളെ അങ്ങ് സഹായിക്കണമേ. ശക്തമായ ദൈവകൃപ ഇവരുടെ മേൽ വർഷിക്കണമേ. ദൈവമേങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് ആശീർവദിക്കണേ, ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഒത്തിരി സന്തോഷം. നമുക്ക് ബാക്കിയുള്ളവർക്ക് അടുത്ത ആഴ്ചയിൽ ടെസ്റ്റിമണികൾ പറയാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സ്നേഹവും കരുണയും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥി പരസ്പരം പ്രാർത്ഥിക്കാം. അടുത്ത ഞായറാഴ്ച ഈസ്റ്ററിൻ്റെ അന്ന് രാത്രിയിൽ കാണാം. ഈശോ മിശിഹായ്.